യേശുക്രിസ്തുവിനോട് പരീശന്മാർ ഒരു ചോദ്യം ചോദിച്ചു. ഏറ്റവും വലിയ കൽപ്പന എന്താണെന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞ മറുപടി ഇതാണ്: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ദൈവം കൊടുത്ത കൽപ്പന യേശു പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ഒരു ഹൃദയത്തിന്റെ ഭാഷയാണ്. ക്രിസ്തീയ ജീവിതം ഹൃദയത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ജീവിതമാണ്. അതല്ലാതെ ക്രിസ്തീയ ജീവിതം എന്തൊക്കെയോ ആചാരാനുഷ്ഠാനങ്ങളുടെ ബാഹ്യമായ ചില പ്രവൃത്തികളുടെ ആകത്തുകയല്ല ക്രിസ്ത്യാനിത്വം, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ആ ഭാഷയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ സെറ്റിലായില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ സെറ്റിലാകാത്ത അല്ലെങ്കിൽ നമ്മൾ ഉറപ്പിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തടസ്സമായി നിൽക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മളുടെ ഹൃദയത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ ഹൃദയത്തിൽ ദൈവമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഒരു ഉറപ്പ് ദൈവമായിട്ട് നമുക്കില്ലെങ്കിൽ എവിടെയൊക്കെയോ നമുക്ക് പാകപ്പിഴകൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഹൃദയത്തിലാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്, നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലാണ്. ഈ ഹൃദയത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാത്തിടത്തോളം കാലം നമ്മൾ കർത്താവുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ആ അടുപ്പത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളിൽ നമ്മൾ ചെന്നു ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രാഥമികമായും നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ആം ഐ റിയലി സെറ്റിൽഡ് തിങ്സ് ഇൻ മൈ ഹാർട്ട്? അല്ലെ, നിങ്ങൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ നോക്കിടക്കണം. ഏറ്റവും കൂടുതൽ റിസർച്ചും കാര്യങ്ങളും നടക്കുന്നത് ഹൃദയത്തെ സംബന്ധിച്ചതാണ്. ഇതെങ്ങനെ സൂക്ഷിക്കാം, അല്ലെ, ഇതെങ്ങനെ പരിപാലിക്കാം. ഈവൻ ഇപ്പോൾ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ടെക്നോളജി ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചു. ഒരാളുടെ ഹൃദയം ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഉടനെ എടുത്തുകൊണ്ടുപോയി ഡോക്ടർമാർ, അല്ലെ, ശസ്ത്രക്രിയ നടത്തി, ഓപ്പറേഷൻ നടത്തി വേറൊരാളുടെ ഹൃദയത്തിൽ വെക്കാം. അപ്പം നമുക്കൊരു രണ്ട് കൈ ഉണ്ടെങ്കിലും രണ്ട് കൈയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരു ഹൃദയമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല, അല്ലെ. ഹൃദയമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ മോശമാണെങ്കിൽ നമ്മുടെ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലും അത് കുഴപ്പങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. ഈ ഹൃദയത്തിലുള്ള ബന്ധത്തിന് ആധാരമായിട്ട് ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം വിശുദ്ധിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ കാര്യമാണ്. വിശുദ്ധിയെ സംബന്ധിച്ച് പറയുവാൻ നമ്മൾ ആരും യോഗ്യരല്ലെങ്കിലും ദൈവജനം സങ്കീർത്തനം 24-ാം സങ്കീർത്തനം അതിന്റെ 3-4 വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ. ഹീ ഹു ഹാസ് ക്ലീൻ ഹാൻഡ്സ് ആൻഡ് എ പ്യുവർ ഹാർട്ട്. ഇവിടെ പറയുകയാണ്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ തന്നെയാണ് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യം. നമുക്കറിയാം, വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. എബ്രായ കലയത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധി കൂടാതെ നമുക്ക് ദൈവത്തെ ആർക്കും കാണാൻ സാധിക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം യേശു തന്റെ പ്രസംഗം തുടങ്ങിയ മലയിലെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹൃദയശക്തിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇവിടെ നോക്കുക, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും, പ്യുവർ ഹാർട്ട്. ഇവിടെ ഓർക്കുക, വെടിപ്പുള്ള കൈ പറഞ്ഞതിന് ശേഷം അടുത്ത വേർഡ് പറഞ്ഞിരിക്കുന്നത് നിർമ്മല ഹൃദയം. അപ്പോൾ നമ്മുടെ നിർമ്മല ഹൃദയമാണ് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. ഈ നിർമ്മല ഹൃദയം മാറ്റിക്കഴിഞ്ഞാൽ വെടിപ്പുള്ള കൈ മാറിപ്പോവും. വെടിപ്പുള്ള കൈ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നായിരിക്കത്തില്ല വരുന്നത്. നമ്മളെന്തോ ബാഹ്യമായ അനുചാരങ്ങൾ മറ്റുള്ളവരെ കാണിക്കുവാനും മറ്റു കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ ദൈവവചനം പറയുകയാണ്, ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർക്ക് കയറി നിൽക്കുവാൻ സാധിക്കും? ആർക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കും? ആർക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും? അതാണ് യേശു പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, അയ്യോ നമ്മള് ആർക്ക്, എനിക്ക് ഒട്ടും സാധിക്കത്തില്ലല്ലോ, വിശുദ്ധിയുള്ള അല്ലേ, നമ്മളെപ്പോഴും അശുദ്ധിയുള്ള ആൾക്കാരാണ് നമ്മൾ പറഞ്ഞു കിടക്കുമ്പോൾ. നമ്മൾ ഹൃദയത്തെ വിചാരിക്കരുത്, ഇത് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ട് യേശുവിനെ പോലെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയായി ആയാൽ മാത്രമേ നമ്മൾ കർത്താവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടോ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത് എനിക്ക് ദൈവവുമായിട്ടുള്ള ആ വിശുദ്ധിയിൽ, ആ ബന്ധത്തിലാണോ ഞാൻ മുൻഗണന കൊടുക്കുന്നത് എന്നതാണ് എന്റെ മനസ്സിൽ ഇന്ന് വന്ന ചോദ്യം. അത് കൊടുക്കാത്തിടത്തോളം കാലം യു വിൽ നെവർ സെറ്റിൽ ദ മാറ്റർ വിത്ത് ഗോഡ്. ഹൃദയത്തിൽ ദൈവവുമായിട്ടുള്ള മാറ്റർ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബാഹ്യമായ പ്രവൃത്തികൾ വെറും കൈകളുടെ ആചാരങ്ങളോ അധരങ്ങളുടെ ആചാരങ്ങളോ ആയി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിലുള്ള വിശുദ്ധി, നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തിൽ ഹൃദയത്തിലുള്ള വിശുദ്ധി സൂക്ഷിക്കണം. ഞാൻ കർത്താവുമായുള്ള ബന്ധത്തിൽ ഇത് ഒരു പെർഫെക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നെങ്കിലും, പ്രിയപ്പെട്ടവരെ, എന്റെ മനസ്സിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഹൃദയവിശുദ്ധി എന്നുള്ളത് ഒരിക്കലും ഒരു ഓപ്ഷണൽ കാര്യമായിട്ട് എടുക്കരുത് എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാം എന്ന് തീരുമാനിക്കരുത് എന്ന് പറയാനാണ് ഞാൻ പ്രാഥമികമായും ആഗ്രഹിക്കുന്നത്. ഐച്ഛികമായിട്ട് വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ഐച്ഛികമായ ഒരു ഇച്ഛ, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പിള്ളേർക്കറിയാം, എലക്റ്റീവ് സബ്ജക്ട്സ് ഉണ്ട് അല്ലെ, എലക്റ്റീവ് സബ്ജക്ട്, ഐച്ഛിക വിഷയങ്ങൾ. അതായത് പത്തി പഠിക്കുന്ന അല്ലെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കാണ് കമ്പ്യൂട്ടർ സയൻസ് ഒരു ഐച്ഛിക വിഷയമാണ്, ഓപ്ഷണൽ സബ്ജക്റ്റാണ്. അല്ലെങ്കിൽ എക്കണോമിക്സ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റാണ്. എന്ന് പറഞ്ഞതുപോലെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം സ്നേഹവാനായ ദൈവമാണ്, കരുണയുള്ള ദൈവമാണ് അല്ലെ, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്, ഇതൊക്കെ ശരിയാണെങ്കിലും അതിൽ മാത്രം നമ്മൾ മുറുകെ പിടിക്കാതെ ദൈവം വിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു ദൈവം കൂടെയാണ് എന്നുള്ള കാര്യം പ്രബോധിപ്പിക്കാനാണ് ഞാൻ പ്രാഥമികമായി ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വി ഷുഡ് നെവർ ടേക്ക് ഹോളിനെസ് ആസ് ആൻ ഓപ്ഷണൽ സബ്ജക്ട്. ഒരു ഓപ്ഷണൽ കാര്യമായിട്ട് അല്ലെങ്കിൽ ഐച്ഛികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എടുക്കരുത്. മറ്റ് പലതും നമ്മൾ വേണ്ടെന്ന് വെച്ചെങ്കിലും ദൈവമായിട്ടുള്ള ഹൃദയവിശുദ്ധിയിൽ ജീവിക്കുകയാണെങ്കിൽ, ഹൃദയവിശുദ്ധിയുള്ളവരെ യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, ഹൃദയവിശുദ്ധിയുള്ളവരെ അവൻ ബലപ്പെടുത്തുന്നു എന്നാണ് യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ഓപ്ഷണൽ ആയിട്ട് എടുക്കുവാൻ സാധിക്കത്തില്ല. കാരണം ഒന്ന് യോഹന്നാന്റെ ലേഖനം മൂന്നാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കാം. യോഹന്നാന്റെ ലേഖനം 1 ഫസ്റ്റ് ജോൺ വേഴ്സ് ചാപ്റ്റർ 3:1-3. കാണുവിൻ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഇന്ന് നാം നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതായി കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അതിൽ ഇതെല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ള വചനമാണ്. നമ്മൾ ദൈവമക്കളാണ്, അങ്ങനെ തന്നെയാണ് നമ്മള് അല്ലെ? അത് നമുക്ക് ഹൃദയത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. ലോകം അവനെ അറിഞ്ഞിട്ടില്ല, നമ്മയും അറിയുന്നില്ല. നമ്മൾ ലോകത്ത് നമുക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ലോകം നമ്മളെ വെറുക്കുന്നവരാണ്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് പ്രത്യക്ഷമായിട്ടില്ല. നമ്മൾ അവനെ കാണുമ്പോൾ അവനോട് സദൃശ്യന്മാരാകും. ഇങ്ങനെ പ്രത്യാശയുള്ള ദൈവമക്കളോട് ദൈവവചനം അതിന്റെ മൂന്നാം അധ്യായത്തിൽ എങ്ങനെയാണ് അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം എന്ന് അതിന്റെ മൂന്നാം വചനത്തിൽ പറയാണ്. അവനിൽ ഈ പ്രത്യാശയുള്ളവർ, അതായത് നമ്മളിപ്പോൾ വായിച്ചതുപോലെ നമ്മൾ ദൈവമക്കളാണ്, അവനും ആയിരിക്കുന്ന പോലെ നമ്മൾ ആയിരിക്കും എന്ന് പ്രത്യാശയുള്ളവർ. അതിന്റെ മൂന്നാം വചനത്തിൽ അവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. നമ്മള് ദൈവമക്കളാണ്, പിതാവ് നമുക്ക് സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? ഈ പ്രത്യാശയുള്ള നമ്മൾ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു, തന്നെ തന്നെ വെടിപ്പാക്കുന്നു. നമ്മൾ ആദ്യത്തെ രണ്ട് വാചകങ്ങളിൽ, രണ്ട് വേഴ്സിൽ നമ്മുടെ ജീവിതം നിർത്തരുത്. നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ ദൈവമക്കളാണ്, നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ നിത്യതയിൽ ദൈവത്തെ കാണും. ഈ ഉറപ്പും പ്രത്യാശയുമുള്ള നമ്മൾക്ക് നമ്മളുടെ ഈ ഭൗമിക ജീവിതത്തിൽ, ഭൗമിക ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മളും നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം. ഈ പ്രോഗ്രസീവ് സയന്റിഫിക്കേഷൻ അല്ലെങ്കിൽ തുടർമാനമായിട്ടുള്ള വിശദീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവമക്കളാക്കിയതിൻ്റെ പ്രതിത്വകരമായിട്ട് കർത്താവിന് നമ്മളെ വിശുദ്ധിയുള്ള യാഗമായിട്ട് നമ്മൾക്ക് ദൈവത്തിൽ ഏൽപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവമക്കളാണെന്ന് പറയുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങേണ്ട കാര്യമാണ്. ഹൃദയത്തിൽ നിന്നാണ് വിശുദ്ധി ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത ഒരു തലത്തിൽ എത്തിച്ചേരും. നമ്മൾ സെറ്റിൽഡ് അല്ല, നമ്മൾ ഹൃദയത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച്, ദൈവമായിട്ടുള്ള വിശുദ്ധി സംബന്ധിച്ച് നമ്മൾ സെറ്റിൽഡ് അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനം പറയുന്നത് പോലെ ഇരുമനസ്സുള്ള അല്ലെ ഉള്ളവരോട് പറയുന്ന അതേ വചനമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കുവിൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ സ്നേഹത്തെ ഒരു നാണയത്തിന്റെ ഒരു സൈഡ് എന്ന് കാണുന്നത് പോലെ, കർത്താവിന്റെ ദയയെ നമ്മൾ ഒരു സൈഡ് എന്നത് പോലെ കാണുന്നത് പോലെ തന്നെ കർത്താവിന്റെ ആ സ്ട്രിക്ട്നെസ്, ഹോളിനെസ് സംബന്ധിച്ച കർത്താവിന് ആഗ്രഹിക്കുന്ന ആ അതേ ആധികാരികതയോടും വിശുദ്ധി സംബന്ധിച്ച ദൈവത്തിന്റെ അതേ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റോമാകരുടെ ലേഖനത്തില് അതിന്റെ 11-ാം അധ്യായം വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, 11-ാം അധ്യായത്തിന്റെ 21, 22, 23 വചനം ഇങ്ങനെയാണ് പറയുന്നത്, സ്വാഭാവിക കൊമ്പുകളെ, Romans 11:21 onwards, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിന്റെ ദയയും കണ്ണിതവും കാണുക. വീണതിൽ ദൈവത്തിന്റെ കണ്ണിതവും നിന്നാലോ, നീ ദയയിൽ നിന്ന നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അത് ഇംഗ്ലീഷിൽ ബിഹോൾഡ് ദ കൈൻഡ്നെസ് ആൻഡ് ദ സിവിയറിറ്റി ഓഫ് ഗോഡ്. കർത്താവിന്റെ ദയയും കണ്ണിതവും സിവിയറിറ്റി, അതിന്റെ ആ കർത്താവ് കൊടുക്കുന്ന അതേ ആ മുൻഗണന, നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. സിവിയറിറ്റി ആൻഡ് കൈൻഡ്നെസ് ഓഫ് ഗോഡ്. ഗോഡ് ഈസ് എ കൈൻഡ് ഗോഡ്. ദൈവം ഒരു ദയാലുവായിട്ടുള്ള ദൈവമാണ്, അതേസമയം ദൈവം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവമാണ്. ഇത് രണ്ടും ബാലൻസ്ഡായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ ദയയും മാത്രമേ മുറുകെ പിടിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മളെ വിശുദ്ധിയിൽ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മാറ്റിവെക്കാം. അതുകൊണ്ട് വിശുദ്ധി സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കണം, കർത്താവേ എൻ്റെ ആഗ്രഹം നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം എന്നുള്ളതാണ്. എൻ്റെ ആഗ്രഹം നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ വിശുദ്ധ കൈകളുമായിട്ട് നിന്നെ ആരാധിക്കണം എന്നുള്ളതാണ്, നിന്നെ ആരാധിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിടിക്കാത്തിടത്തോളം കാലം മറ്റു കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇരുമനസ്സുള്ളവരായി തീരുവാൻ സാധ്യതകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ദൈവജനത്തിൽ അനേകർ പലർ ഇടങ്ങളിൽ കർത്താവിനെ അതിൻ്റെ ദൈവത്തെ ദൈവത്തിൻ്റെ മഹിമയോടെ കണ്ട വ്യക്തികൾ അവർ കണ്ടപ്പോൾ, ആ കാഴ്ച കണ്ടപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് യെശയ്യാവ് അതിൻ്റെ 6-ാം അധ്യായത്തിൽ ദൈവത്തെ കണ്ടപ്പോൾ പറഞ്ഞതെന്താണ്? അയ്യോ, ഞാൻ വ്യാജമുള്ള നാവ്, അശുദ്ധിയുള്ള അധരമുള്ള ഒരു മനുഷ്യൻ. ദൈവത്തെ കണ്ടപ്പോൾ യെശയ്യാവിന് യെശയ്യാക്ക് പറയാൻ തോന്നിയ കാര്യം ഇതാണ്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ പത്രോസ് ദൈവത്തെ കണ്ടപ്പോൾ, മീനൊക്കെ പിടിച്ച് ധാരാളം മീൻ കിട്ടി ദൈവത്തെ കണ്ടപ്പോൾ പത്രോസ് ഭയത്തോടെ പീറ്റർ പറയുകയാണ്, അയ്യോ ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ, നീ എന്നിൽ നിന്ന് മാറിപ്പോകണമേ. സിനായ പർവ്വതത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ജനങ്ങൾക്ക് അവിടെ നിൽക്കുവാൻ സാധിച്ചില്ല. അവരോട് പറഞ്ഞു, ഒരു മൃഗമെങ്കിലും ഈ മലയിൽ തൊട്ടുകഴിഞ്ഞാൽ അതിനെ കൊന്നുകളയണം, ഛേദിച്ചു കളയണം. അത്രയും സിവിയറായിട്ടാണ് ദൈവത്തെ കാണുകയും ദൈവത്തെ അനുഭവിക്കുകയും ചെയ്ത വ്യക്തികൾ കർത്താവിന്റെ വിശുദ്ധിയെ ദർശിച്ചതെങ്കിൽ നമ്മൾ യേശു കർത്താവിന്റെ സ്നേഹം നമ്മൾ കാണുകയും യേശുവിൻ്റെ ആ വിശുദ്ധി ഈ 33.5 വർഷക്കാലം ഈ ലോകത്ത് നമ്മൾ കാണുകയും ചെയ്തെങ്കിൽ എത്ര ഭയത്തോടെയും വിറയലോടെയും ആയിരിക്കണം നമ്മൾ ദൈവത്തെ സമീപിക്കേണ്ടത്. നമ്മൾ ആ അതേ ആഗ്രഹം കർത്താവ് വിശുദ്ധിയെ സംബന്ധിച്ച് നമ്മുടെ ദൈവവചനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതേ പ്രയോറിറ്റിയോടുകൂടി നമ്മളും ദൈവത്തെ വിശുദ്ധി സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സെറ്റിൽ ചെയ്യാനുള്ള, ഡേ ടു ഡേ ലൈഫിൽ സെറ്റിൽ ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് വിശുദ്ധിയെ സംബന്ധിച്ച്. അത് ഒരു പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ അത് നമുക്ക് പല കാര്യങ്ങളിലും നമ്മളെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റും. ഉദാഹരണത്തിന് പണത്തെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായില്ലെങ്കിൽ അത് നമ്മുടെ ബന്ധത്തെയും ദൈവമായിട്ടുള്ള വിശുദ്ധികരമായ ജീവിതത്തെയും നമ്മൾ ബാധിക്കും. അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അനന്യാസിനും സഫയറിക്കും പറ്റിയത്. അവർ ഹൃദയത്തിൽ ഒന്ന് നോക്കാം, Acts 5 അനന്യൻ സഫീറയിലെയും കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തില് എന്റെ 3-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്ക്കുവാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഇവിടെ ചോദിക്കുകയാണ്, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കുന്നതിന് മുമ്പ് നിന്റേതല്ലോ, നിന്റേതായിരുന്നല്ലോ, വിറ്റ ശേഷവും നിന്റെ കൈവശമായിരുന്നല്ലോ. ഇക്കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യനോടല്ല, ദൈവത്തോട് നീ വ്യാജം കാണിച്ചത്. ഇവിടെ നോക്കുക, അവരുടെ ഹൃദയത്തിൽ അവൻ വ്യാജം കാണിക്കുവാൻ മനസ്സ് വെച്ചു. അപ്പോൾ അവൻ ദൈവത്തിന്റെ ആ ശിക്ഷാവിധിയിൽ അവൻ അകപ്പെടുവാനിടയായി. അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പണത്തെയും അതുപോലെയുള്ള മെറ്റീരിയൽ തിങ്ങിനെ സംബന്ധിച്ച് ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സെറ്റിൽമെന്റ് ഉണ്ടായില്ലെങ്കിൽ, ഹൃദയത്തിൽ ഞാൻ പറയുന്നത് നമുക്ക് അതേ സംബന്ധിച്ച് ഒത്തിരി പാകപ്പുഴകൾ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒത്തിരി പ്രശ്നങ്ങൾ അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് ജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി, ഇത് സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായില്ലെങ്കിൽ വി വിൽ നെവർ ഗ്രോ ഇൻ സ്പിരിച്വാലിറ്റി. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഇതേ സംബന്ധിച്ച് ഒരു സെറ്റിൽമെന്റ്, പണത്തെ സംബന്ധിച്ച് സെറ്റിൽമെന്റ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഒരു സെറ്റിൽമെന്റ് നമുക്ക് ആവശ്യമുണ്ട്. ബന്ധങ്ങളിൽ ഞാൻ ബന്ധങ്ങളൊന്ന് ഉദ്ദേശിച്ചത് ദൈവമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് നമുക്ക് അല്ലെ. അതാണ് ആദ്യം ഞാൻ പറഞ്ഞ വചനം, എന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സോടും. അതാണ് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം, പൂർണ്ണ ഹൃദയമായിട്ടുള്ള ദൈവത്തോടുള്ള അടുപ്പം. രണ്ടാമതായി മനുഷ്യരോടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ സെറ്റിൽഡ് അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധിയെ സംബന്ധിച്ചും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ സെറ്റിൽഡ് അല്ല. ഹെബ്രായർ ലേഖനം 12:14 14, 15 ഇങ്ങനെയാണ് പറയുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 12:14-15, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിനു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വചനം. സാങ്ക്ടിഫിക്കേഷൻ ഇല്ലാതെ, വിശുദ്ധീകരണമില്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല. ആരും ദൈവഗ്രഹം വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ളവരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മല്ലിലപ്പെടുകയും ആരും ദുർനടപ്പുകാരോ ഒരു ജൂണി ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനായി തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുവൻ. ദൈവ വചനം നമ്മളോട് വാഞ്ച് ചെയ്യുകയാണ്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവൻ. ശുദ്ധീകരണം കൂടാതെ ആർക്കും സാധിക്കത്തില്ല. വല്ല ആരും ദൈവകൃപ വിട്ട് പിന്മാറാൻ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വല്ല കയ്പുള്ള വേരും എന്റെ ഹൃദയത്തിൽ ഉണ്ടോ? അതുണ്ടെങ്കിൽ അത് ഒരു മരമായിട്ട് വളരുകയും ഒരു ഫ്രൂട്ട്സ് ആയിട്ട് അത് പുറത്തു വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ വല്ല കയ്പും ആകാത്ത വേരുകളും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം. അത് നമ്മൾ ഇല്ലെങ്കിൽ കർത്താവുമായുള്ള വിശുദ്ധിയിൽ നമ്മളെ അത് പിന്നോട്ട് വലിക്കും, കർത്താവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഇടർച്ചയുണ്ടാക്കും. നമുക്കറിയാം കൊരിന്ത്യകാരന്റെ ലേഖനത്തിൽ 1 Corinthians 13 സ്നേഹത്തിന്റെ ലേഖനം. അതിനകത്ത് പറയുകയാണ്, സ്നേഹം ഒന്നും കണക്കിടുന്നില്ല. Love doesn't keep an account of things, wrong things. ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ ആരോ ചെയ്ത നമ്മളോട് ചെയ്ത കാര്യങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ അതും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് നമ്മൾ സെറ്റിൽഡ് അല്ല മാറ്റേഴ്സ്. അത് നമ്മളെ വിശുദ്ധി സംബന്ധിച്ച്, മനുഷ്യരുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് അത് നമ്മളെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരുമായിട്ട് ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു സെറ്റിൽമെന്റ് നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയുമ്പോൾ വിചാരിക്കരുത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഞാൻ നാളെ തൊട്ട് തീരുമാനിച്ചിരിക്കുന്നത്, എന്റെ ഹൃദയത്തിനെല്ലാം ഉറച്ചിരിക്കുന്നു. പക്ഷെ ഓർക്കുക, കർത്താവ് ദൈവം നമ്മുടെ ആത്മാവിലൂടെ നമ്മളെ ചെയ്തെടുക്കേണ്ട ഒരു പ്രവൃത്തിയാണിത്. പരിശുദ്ധാത്മാവാണ് സഭയെ അല്ലെ ശുഭ്രം, വെള്ളവസ്ത്രമുള്ള അല്ലെ മലിനതയൊന്നുമില്ലാത്ത ഒരു വസ്ത്രം ധരിപ്പിച്ച് യേശുവിന്റെ മുന്നിൽ മണവാട്ടിയായിട്ട് നിർത്തുന്നത് പോലെ നമ്മളെ ശുദ്ധീകരിക്കുവാൻ നമ്മളെക്കാൾ ആഗ്രഹം നമ്മുടെ ദൈവത്തിനാണ്. അതാണ് ദൈവം പറയുന്നത് അല്ലെ, എന്റെ വചനങ്ങളാൽ ഞാൻ നിങ്ങളെ കഴുകിയിരിക്കുന്നു, ഞാനിപ്പോൾ സംസാരിച്ച വചനങ്ങൾ കൊണ്ട് നിങ്ങളെ ശുദ്ധിയുള്ളവരായിരിക്കുവിൻ. ദൈവത്തിനാണ് നമ്മുടെ ശുദ്ധി, നമ്മളെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നത്. എങ്കിലും ദൈവം ഈ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സഹകരണം ദൈവത്തിന് ആവശ്യമുണ്ട്. ഫിലിപ്പീൻസ് ലേഖനത്തിന്റെ അതും പറഞ്ഞതിന് ശേഷം ഞാൻ ഇരിക്കാം. ഫിലിപ്പീൻസ് 2:12-13 അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിക്കുന്നത് പോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടെയും വിറയലോടെയും നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു. വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ് വർക്ക് ഔട്ട് ഫോർ യുവർ സാൽവേഷൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമായി ഉണ്ടായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവമാണ് ഇച്ഛിക്കുക, എന്നതും പ്രവർത്തിക്കുകയെന്നും തിരുവുള്ളമായിട്ട് ദൈവമാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഭാഗത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കണം, കർത്താവേ എനിക്ക് നിന്നോടുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ സെറ്റിൽ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വിശുദ്ധിയെ സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തിൽ സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ ഇന്ന് സഹായിക്കണമേ. കർത്താവ് പറഞ്ഞു, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ അത് അനുസരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ ദയയും കണ്ണിതവും, ദൈവത്തെ നമുക്ക് ഭയപ്പെടാം, ദൈവത്തെ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ദൈവം, നമ്മൾ ദൈവമക്കളാണ് എങ്കിൽ ആ വിശദീകരണം നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുവാൻ, അതിന് മുൻഗണന കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.